ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് മൂന്ന് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഖത്തർ പ്രധാനമന്ത്രിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. 72,000 കോടി രൂപയുടെ നദീസംയോജന കരാറിൽ ഒപ്പുവച്ച് മധ്യപ്രദേശും രാജസ്ഥാനും. താലിബാൻ ഭരണത്തിൽ അഫ്ഗാൻ ജനതയുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള യു എൻ ചർച്ചയിൽ ഇന്ത്യയും പങ്കെടുക്കുന്നു. 4 വർഷ ബിരുദ കോഴ്സിന് ഇന്ന് കേരളത്തിൽ തുടക്കമാകും. വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്ക ഫോളോ ഓൺ ചെയ്യുന്നു. 2 വിക്കറ്റിന് 232 റൺസ് എന്ന നിലയിൽ ഇന്ന് കളി പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. മൂന്ന് പുതിയ ക്രിമിനൽ നിയമങ്ങൾ രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവയാണ് നിലവിൽ വരുന്നത്. വിശദാംശങ്ങളിലേക്ക്.
ഐപിസിക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിതയും സിആർപിസിക്ക് പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധിനിയമവുമാണ് നിലവിൽ വരുന്നത്. പുതിയ നിയമങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും വിശദമായ ചർച്ചകൾ ഇതിനകം പൂർത്തിയാക്കി. കുറ്റകൃത്യങ്ങൾ ഓൺലൈനായി റിപ്പോർട്ട് ചെയ്യൽ, ഏത് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിലും എഫ്ഐആർ സമർപ്പിക്കൽ, ഇരകൾക്ക് എഫ്ഐആറിന്റെ പകർപ്പ് സൌജന്യമായി ലഭ്യമാക്കൽ എന്നിവ പുതിയ ക്രിമിനൽ നിയമങ്ങളിലെ പ്രധാന വ്യവസ്ഥകളാണ്. ഇതുകൂടാതെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായാൽ ഏതൊരാൾക്കും തനിക്ക് താൽപര്യമുള്ള വ്യക്തിയെ വിവരമറിയിക്കാനുള്ള അവകാശവും പുതിയ നിയമം നൽകുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിന് മുൻഗണന നൽകി 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണം. ഗുരുതര കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ ഫോറൻസിക് വിദഗ്ധർ സന്ദർശിച്ച് തെളിവുകൾ ശേഖരിക്കേണ്ടത് പുതിയ ക്രിമിനൽ നിയമത്തിൽ നിർബന്ധമാക്കി. നിയമ നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിനും കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കക്ഷികൾക്കിടയിലും കാര്യക്ഷമമായ ആശയവിനിമയം ഉറപ്പാക്കുന്നതിനും സമൻസുകൾ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ നൽകാനും നിർദ്ദേശിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
കേവലം ശിക്ഷയേക്കാൾ നീതിക്ക് മുൻഗണന നൽകാനാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര നിയമ നീതിന്യായ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ മുംബൈയിൽ പറഞ്ഞു. ഈ നിയമങ്ങളുടെ രൂപീകരണത്തിൽ എംപിമാരും എംഎൽഎമാരും ഉൾപ്പെടെയുള്ളവരുമായും സാധാരണ പൌരന്മാരുമായും വിപുലമായ കൂടിയാലോചന നടത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രീയം, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, സാങ്കേതികവിദ്യ, സംസ്കാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ആശയവിനിമയം നടത്തി. ഗസയിലെ സാഹചര്യത്തെക്കുറിച്ചുള്ള നിലപാടും ഖത്തർ പങ്കുവച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളിൽ ചർച്ച തുടരുമെന്നും കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ചൈന, തായ്ലന്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്നും അമിതമായ അളവിൽ ഗ്ലാസ് ഫൈബർ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുവെന്ന പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു. കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ അന്വേഷണ വിഭാഗമാണ് വിഷയം പരിശോധിക്കുന്നത്. ഈ രംഗത്തെ ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ നഷ്ടമുണ്ടാകുന്നതായി സ്ഥിരീകരിച്ചാൽ ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി ചുങ്കം ചുമത്താൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഇന്നലെ ദോഹയിൽ ആരംഭിച്ച അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിൽ ഇന്ത്യയും പങ്കുചേർന്നു. വിദേശകാര്യമന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ജെ പി സിംഗ് ആണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. താലിബാൻ ഭരണത്തിൽ അഫ്ഗാൻ ജനതയുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള വഴികൾ തേടുന്ന അഫ്ഗാനിസ്ഥാനെക്കുറിച്ച് യു എൻ നടത്തുന്ന 3-ാമത് സമ്മേളനമാണിത്. ഇന്ത്യ ഉൾപ്പെടെ 25 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതിയെ പട്ന ജയിലിലെത്തി അന്വേഷക സംഘം ചോദ്യം ചെയ്തു. ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ ബീഹാർ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്ന് ഇതുവരെ 5 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. 72,000 കോടി രൂപയുടെ പാർവതി, കാളിസിന്ധ്, ചമ്പൽ നദീ സംയോജന പദ്ധതി നടപ്പാക്കുന്നതിനുള്ള കരാറിലേർപ്പെട്ട് മധ്യപ്രദേശും രാജസ്ഥാനും. ഭോപ്പാലിൽ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയുടെയും മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെയും സാന്നിധ്യത്തിൽ ഇരു സർക്കാരുകളും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കിഴക്കൻ രാജസ്ഥാനിലും മധ്യപ്രദേശിലെ മാൾവ, ചമ്പൽ മേഖലകളിലെ 13 ജില്ലകളിലും കുടിവെള്ളവും വ്യാവസായിക ആവശ്യത്തിനുള്ള വെള്ളവും ലഭ്യമാക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഇആർ ന്യൂസ് അണ്ടർസ്കോർ ടിവിഎം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ ജില്ലകൾക്ക് ഇന്ന് പ്ലാറ്റിനം ജൂബിലി. തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തോടെയാണ് ഈ ജില്ലകൾ നിലവിൽ വന്നത്. 4 വർഷ ബിരുദ കോഴ്സിന് കേരളത്തിൽ ഇന്ന് തുടക്കമാകും. കേരള, കാലിക്കറ്റ്, MG, കണ്ണൂർ സർവകലാശാലകൾക്ക് കീഴിലെ 864 കോളേജുകളിലും കേരള മലയാളം സംസ്കൃത സർവകലാശാലകളിലെ പഠന കേന്ദ്രങ്ങളിലുമായാണ് 4 വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുന്നത്. 2.5 ലക്ഷം വിദ്യാർത്ഥികൾ ആദ്യ ദിനം കോളേജുകളിലെത്തും. തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. 15-ാം കേരള നിയമസഭയുടെ 11-ാം സമ്മേളനം തുടരുന്നു. ബജറ്റിലെ ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് നടക്കും. 2024 കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിക്കും. ഭൂമി തരം മാറ്റൽ അപേക്ഷകൾ അതിവേഗം തീർപ്പാക്കുന്നതിനായി സംസ്ഥാനത്ത് താലൂക്ക് അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന വികേന്ദ്രീകരണ സംവിധാനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ ഇന്ന് നിർവഹിക്കും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് കർമ്മത്തിന് പോയവരുടെ മടക്കയാത്ര ഇന്നു മുതൽ. കോഴിക്കോട്ടേക്കുള്ള ആദ്യ വിമാനം ഇന്ന് വൈകിട്ട് കരിപ്പൂരിലെത്തും. 166 ഹാജിമാരാണ് ആദ്യ വിമാനത്തിലെത്തുന്നത്. രണ്ടാമത്തെ സർവീസ് രാത്രി 8:25 കൊച്ചിയിലേക്കും കണ്ണൂരിലേക്കും മടങ്ങുന്ന വിമാനങ്ങൾ ജൂലൈ 10 യാത്ര ആരംഭിക്കും. ഈ വർഷത്തെ വനമഹോത്സവം ഇന്നു മുതൽ ജൂലൈ 7 നടക്കും. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം വനം വകുപ്പ് ആസ്ഥാനത്ത് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ 4-ാം ദിനമായ ഇന്ന് ദക്ഷിണാഫ്രിക്ക 2-ാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും. ഇന്നലെ കളി നിർത്തുമ്പോൾ ദക്ഷിണാഫ്രിക്ക 2 വിക്കറ്റ് നഷ്ടത്തിൽ 232 റൺസ് എന്ന നിലയിലായിരുന്നു. ഇന്ത്യയുടെ 1-ാം ഇന്നിംഗ്സ് സ്കോറിനേക്കാൾ 105 റൺസിന് പിന്നിലാണ് ദക്ഷിണാഫ്രിക്ക. ആദ്യ ഇന്നിംഗ്സിൽ 6 വിക്കറ്റിന് ഇന്ത്യ 603 റൺസ് നേടിയതോടെ ദക്ഷിണാഫ്രിക്ക ഫോളോ ഓൺ ചെയ്യുകയാണ്. യൂറോകപ്പിൽ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ സ്പെയിൻ 4-1 ജോർജിയയെ പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി. ജർമ്മനിയാണ് എതിരാളി. മറ്റൊരു പ്രീ ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് സ്ലോവാക്കിയെ 2-1 പരാജയപ്പെടുത്തി. ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ട് സ്വിറ്റ്സർലൻഡിനെ നേരിടും. ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം. അർപ്പണഭാവത്തോടെ സമൂഹത്തിന്റെ ക്ഷേമത്തിനും ആരോഗ്യത്തിനുമായി പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ നിസ്വാർത്ഥ സേവനങ്ങളെ തിരിച്ചറിയുവാനും നന്ദി പ്രകാശിപ്പിക്കുവാനുമുള്ള അവസരമായാണ് രാജ്യം ജൂലൈ 1 ഡോക്ടർമാരുടെ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ഫ്രാൻസ് പാർലമെന്റിലേക്കുള്ള ആദ്യവട്ട തെരഞ്ഞെടുപ്പിൽ മറീൻ ലാപ്പെന്നിന്റെ തീവ്ര വലതുപക്ഷ ദേശീയ റാലി പാർട്ടി മുന്നിലെത്തിയതായി എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെ ടുഗദർ സഖ്യവും ഇടതുപക്ഷ സഖ്യവും പിന്നിലാണ്. ജൂലൈ 7 രണ്ടാംവട്ട തെരഞ്ഞെടുപ്പ് നടക്കും. രാജ്യത്തിന്റെ കയറ്റുമതിയിലെ ആരോഗ്യകരമായ വർധനയും ഉൽപാദനം വിപുലീകരിക്കുന്നതിനുള്ള ശ്രദ്ധയും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ ആരോഗ്യകരമായ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്താൻ സഹായിക്കുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ മുംബൈയിൽ പറഞ്ഞു. ഈ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ ചരക്ക് സേവന കയറ്റുമതി $800 ബില്യൺ കടക്കുമെന്ന് കേന്ദ്രമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മുംബൈക്കടുത്തുള്ള ലോണാവാലയിൽ വിനോദയാത്രയ്ക്ക് പോയ സ്ത്രീയും കൌമാരക്കാരിയായ പെൺകുട്ടിയും ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 5 പേർ ഒഴുക്കിൽപ്പെട്ടു. ഭൂസി അണക്കെട്ടിന് സമീപത്തെ വെള്ളച്ചാട്ടത്തിൽ ഇവർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. 2 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ശ്രീനഗറിലെ പാന്താ ചൌക്കിൽ അമർനാഥ് യാത്രയിൽ പങ്കെടുക്കുന്നവരുടെ ക്യാമ്പ് സന്ദർശിച്ച് യാത്രക്കാർക്കുള്ള ക്രമീകരണങ്ങൾ പരിശോധിച്ചു. പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിനുള്ള വേഷവിധാനങ്ങളും മറ്റും ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കായികമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയും പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും അനാച്ഛാദനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഖത്തർ പ്രധാനമന്ത്രിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. 72,000 കോടി രൂപയുടെ നദീ സംയോജന കരാറിൽ ഒപ്പുവച്ച് മധ്യപ്രദേശും രാജസ്ഥാനും. താലിബാൻ ഭരണത്തിൽ അഫ്ഗാൻ ജനതയുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള യു എൻ ചർച്ചയിൽ ഇന്ത്യയും പങ്കെടുക്കുന്നു. 4 വർഷ ബിരുദ കോഴ്സിന് ഇന്ന് കേരളത്തിൽ തുടക്കമാകും. വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്ക ഫോളോ ഓൺ ചെയ്യുന്നു. 2 വിക്കറ്റിന് 232 റൺസ് എന്ന നിലയിൽ ഇന്ന് കളി പുനരാരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.